Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 22 വരെ വാക്യങ്ങൾ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കവേ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് അവരുടെ മധ്യ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് അവിടുന്ന് തന്റെ കൈകളും പാർശ്വങ്ങളും അവരെ കാണിച്ചുകൊടുത്തു. ഇത് വിശുദ്ധ യോഹന്നാന്റെ സാക്ഷ്യമാണ്. ഉദ്ധാനം ചെയ്ത ക്രിസ്തു എങ്ങനെയായിരിക്കും നമ്മുടെയും ജീവിതത്തിൽ ഇടപെടുന്നത് എന്നതിനുള്ള നല്ല അക്ഷരസാക്ഷ്യമാണെന്നത് സുവിശേഷ ഭാഗം. ക്രിസ്തു കൊല്ലപ്പെട്ടു, എന്നാൽ അവിടുന്ന് ഉദ്ധിതനായി. അവിടത്തെക്കുറിച്ചുള്ള നിറം പിടിപ്പിച്ചതും യാഥാർത്ഥ്യമാർന്നതുമായ കഥകൾ ചുറ്റും ഒരുമിച്ച് ഉയർന്നു പൊങ്ങുമ്പോൾ ക്രിസ്തു സ്നേഹിച്ച ആ ശിഷ്യന്മാർക്ക് അവിടുത്തെ സജീവ സാന്നിധ്യം കൈവിട്ടുപോയി. ഇന്നലെ വരെ ക്രിസ്തു അവരുടെ കയ്യെത്താ ദൂരത്തിലായിരുന്നു, തൊടാവുന്ന ദൂരത്തിലായിരുന്നു, കേൾക്കാവുന്ന അകലത്തിലായിരുന്നു. എന്നാൽ കുരിശുമരണത്തോടെ ക്രിസ്തുമെല്ലേ ആ ശിഷ്യന്മാരുടെ സ്മൃതിപഥങ്ങളിൽ മറയുകയാണ്. ക്രിസ്തുവിന്റെ മരണശേഷം അപ്പോസ്തലത്തലവൻ പത്രോസ് ആദ്യം ഇങ്ങനെയല്ലേ പറഞ്ഞത്, ഞാൻ മീൻ പിടിക്കാൻ പോകയാണ്. എന്നാൽ ഓർക്കണം, മീൻ പിടിക്കാൻ പോയവരുടെ മധ്യത്തിലേക്ക് വ്യക്തമായ നിയോഗങ്ങളുമായിട്ടാണ് ക്രിസ്തു കടന്നു ചെന്നത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന്. എന്തിന്? കഥകടച്ച് ഒളിച്ചിരുന്ന ശിഷ്യന്മാരുടെ മധ്യത്തിലേക്കും അവിടുന്ന് സമാധാനാശംസകളുമായിട്ടും കടന്നു ചെന്നില്ലേ? ക്രിസ്തുവിന്റെ സാന്നിധ്യാവബോധം കൈവിട്ടു പോകുമ്പോഴാണ് നാം നമ്മുടെ പഴയ വഴികളിലേക്ക് മടങ്ങുന്നത്. ഉപേക്ഷിച്ച തീരങ്ങളിലേക്ക് പോയി വീണ്ടും അതേ വഞ്ചിയും വലയും നാം എടുക്കുന്നത്. ആർക്കും സംഭവിക്കാവുന്ന ദുരന്തമാണിത്. വലിയ നിയോഗങ്ങളിലേക്ക് ക്രിസ്തു കൂട്ടിക്കൊണ്ടുവന്നവർക്ക് അവന്റെ കൈവിരലുകൾ, അവന്റെ സാന്നിധ്യം കൈവിട്ടു പോകുമ്പോൾ തങ്ങൾ ഉപേക്ഷിച്ച അതേ വഴികളിലേക്കും ചെറിയ കർമ്മങ്ങളിലേക്കും മനസ്സുകൊണ്ടെങ്കിലും പിൻവാങ്ങേണ്ടി വരുന്ന അവസ്ഥ വളരെ ശോചനീയമാണ്. ഉപേക്ഷിച്ച വഴികളിലേക്ക് ഭീരുക്കളായി തിരിച്ചുപോകുന്ന ശിഷ്യന്മാരെയാണ് നാം ഇവിടെ കാണുന്നത്. അവരുടെ പാഴായിപ്പോകുന്ന പടവുകളിലേക്ക് ഉദ്ധിതനായ ക്രിസ്തു കടന്നു ചെന്നതുപോലെ നമ്മുടെയും ജീവിതങ്ങളിലേക്ക് ഉഷസ്സാകുമ്പോൾ ക്രിസ്തു കടന്നു വരട്ടെ. നമ്മുടെ പാഴായിപ്പോകുന്ന അധ്വാനങ്ങളിലേക്കും ഉതിർന്നു വീഴുന്ന കണ്ണീരിലേക്കും വിയർപ്പിലേക്കും ക്രിസ്തു കടന്നു വരും. ഉഷസ്സിന്റെ കതിരൊളി പോലെ, പുലർകാല സൂര്യനെപ്പോലെ ക്രിസ്തു കടന്നു വരും. നഷ്ടബോധ്യത്തിന്റെയും ജീവിത പരാജയത്തിന്റെയും ഭീതിയിൽ ഒളിച്ചിരിക്കുന്നവരുടെ പക്കലേക്ക് ഉദ്ധിതനായ ക്രിസ്തു ഉദയസൂര്യനെപ്പോലെ കടന്നു വരും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ വിഫലബോധ്യത്തിന്റെ കനൽ പൊള്ളൽ അറിയാത്തവരുണ്ടോ? വിതച്ചിട്ട് ഭൂമി ഫലം തരാതിരിക്കുമ്പോൾ മാത്രമല്ല വിഫലബോധ്യം. ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഭൂമി വിഴുങ്ങുകയും ആകാശം തടയുകയും ചെയ്യുമ്പോൾ, ഒത്തിരി കാത്തിരുന്നിട്ട് നിങ്ങൾക്കെതിരായി വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ, എന്തിന്? ഒത്തിരി സ്നേഹിച്ചിട്ട് നിങ്ങളുടെ സ്നേഹബന്ധങ്ങൾ തള്ളിപ്പറയുമ്പോൾ, ഒത്തിരി പേരുടെ കണ്ണീർ നിങ്ങൾ തുടച്ചിട്ട് അവസാനം നിങ്ങളുടെ കണ്ണീർ കാണാൻ ആരുമില്ലാതെ പോകുമ്പോൾ, ഇങ്ങനെ മനുഷ്യനനുഭവിക്കുന്ന അശാന്തിയുടെയും പാഴായിപ്പോകുന്ന കർമ്മങ്ങളുടെയും ഒക്കെ എത്രയോ പൊള്ളുന്ന കഥകൾ ഓരോ ദിനാന്ത്യത്തിലും നമുക്ക് കുറിച്ചു വയ്ക്കുവാനുണ്ട്. ഇത്തരം വിഫലബോധത്തിന്റെ പടവുകളിലേക്കാണ് ക്രിസ്തു എത്തുന്നത്, ഉദ്ധിതൻ കടന്നുവരുന്നത്. വിശുദ്ധ യോഹന്നാൻ കുറിക്കുന്ന ഉദ്ധാനാനന്തരമുള്ള 6 പ്രതീക്ഷീകരണങ്ങളും ശിഷ്യന്മാരുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നതാണ്. സുവിശേഷത്തിലെ എല്ലാ പ്രതീക്ഷീകരണങ്ങളിലും ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ പക്കലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ശിഷ്യന്മാരുടെ പ്രതികരണങ്ങൾ പലപ്പോഴും ഒരു സംശയത്തിൽ ആരംഭിച്ച് തിരിച്ചറിയലിൽ അവസാനിക്കുന്നു. തിരിച്ചറിയലിനെ സ്ഥിരപ്പെടുത്തുവാൻ ക്രിസ്തു തന്റെ കരങ്ങളും പാർശ്വങ്ങളും, മുറിപ്പെട്ട കരങ്ങളും പാർശ്വങ്ങളും അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ പ്രത്യക്ഷീകരണങ്ങളുടെ കേന്ദ്രബിന്ദുവാണ് ഈ ദൗത്യം നൽകൽ. നിങ്ങൾ ഭയപ്പെടാതിരിക്കുക, ലോകമെങ്ങും പോയി ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ സകല ജനങ്ങളെയും അറിയിക്കുക. പഴയ സന്ധ്യാപ്രാർത്ഥനയിൽ ക്രൈസ്തവ ദൗത്യം ഏറ്റുപറയുന്നൊരു ഭാഗമുണ്ടായിരുന്നു. കർത്താവേ, ഇന്നും ജീവിക്കുന്നവനായ നിന്റെ സുവിശേഷം ഞങ്ങൾ വഹിക്കുകയും സകല ജനങ്ങളുടെയും ഇടയിലേക്ക് ഞങ്ങൾ അത് എത്തിക്കുകയും അവിടുത്തെ കൽപ്പനയുടെ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുകയും ജീവന്റെയും സന്തോഷത്തിന്റെയും വചനം ഞങ്ങൾ പ്രസംഗിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ വചനം ഉദ്ധിതനായ ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ്. നിങ്ങൾക്ക് സമാധാനം എന്നാണ് ഉദ്ധിതന്റെ ആദ്യത്തെ ആശംസ. സമാധാനാശംസ സമാശ്വാസവും ധൈര്യവും പ്രത്യാശയും പകരുന്നതാണ്. ക്രിസ്തുവിന്റെ മനുഷ്യാവതാര ഉദ്ദേശം തന്നെ സമാധാനം സംസ്ഥാപിതമാക്കുവാനാണ്, ഈ ലോകത്ത് സമാധാനം സ്ഥാപിക്കുവാനാണ്. മനുഷ്യഹൃദയങ്ങളിൽ ശാശ്വത സമാധാനം, ദൈവീക സമാധാനം പകരുന്നതിനും അനുരഞ്ജനത്തിന്റെയും രമ്യതയുടെയും സദ്വാർത്ഥ ലോകത്തെ അറിയിക്കുന്നതിനുമായിട്ടാണ് അവിടുന്ന് തന്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചത്. ഇന്ന് നമ്മോടും അതുതന്നെയാണ് അവിടുന്ന് ആവശ്യപ്പെടുന്നത്. ജീവിതത്തെ സുഖപ്രദവും സന്തോഷപ്രദവുമാക്കുവാൻ ആധുനിക മനുഷ്യൻ സകല സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും നമുക്കിന്ന് ലഭ്യമാണ്. എന്നിട്ടും സമാധാനമില്ലായ്മ ഇന്നത്തെ ലോകത്തിന്റെ, ഇന്നത്തെ മനുഷ്യന്റെ മുഖലക്ഷണമായി മാറിയിരിക്കുന്നു. ഈസ്റ്റർ ദിനത്തിൽ ബെനഡിക്ട് പതിനാറാമൻ പാപ്പ നൽകിയ ഊർബി എത് ഓർബി സന്ദേശത്തിന്റെ രണ്ടാം ഭാഗത്ത് പേരെടുത്തു പറഞ്ഞ് രാഷ്ട്രങ്ങളുടെ സമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്ന് ലോകജനതയോട് പാപ്പ അഭ്യർത്ഥിക്കുന്നുണ്ട്. മധ്യപൂർവദേശത്തെ വംശീയ മത സാംസ്കാരിക കലാപങ്ങൾ, സിറിയയിലെ രക്തച്ചൊരിച്ചിൽ, ഇറാഖിൽ ഇനിയും പൊന്തിവരുന്ന സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകൾ, വിശുദ്ധ നാട്ടിൽ നാളുകളായരങ്ങേറുന്ന ഇസ്രായേൽ പലസ്തീൻ ആക്രമണങ്ങൾ, ആഫ്രിക്ക ഭൂഖണ്ഡത്തിലെ വിവിധ രാഷ്ട്രങ്ങളിൽ അനുദിനം നടക്കുന്ന അഭ്യന്തര കലാപങ്ങളും രക്തച്ചൊരിച്ചിലും, ഗ്രേറ്റ് ലേക്ക് പ്രദേശം, സുഡാൻ, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിലെ രാഷ്ട്രീയ സംഘടനകൾ, നൈജീരിയയിലെ ക്രൂരമായ ഭീകരാക്രമണങ്ങൾ, മാലിയിൽ കഴിഞ്ഞാഴ്ചയിൽ ഉയർന്ന രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും അഭ്യന്തര കലാപവും എല്ലാം അടിവരയിട്ട് പാപ്പ എണ്ണി എണ്ണി പറഞ്ഞ അസമാധാനത്തിന്റെ മേഖലകളാണ്. ഈ ഭീകരാക്രമണങ്ങളുടെയും അതിക്രമങ്ങളുടെയും പ്രതിധ്വനിയും പ്രത്യാഘാതങ്ങളും ലോകമെമ്പാടും ചെറുതും വലുതുമായി അനുഭവവേദ്യമാകുന്നുണ്ട്. നമ്മുടെ കൊച്ചു കുടുംബങ്ങളിലും സമൂഹങ്ങളിലും അവ അസമാധാനത്തിന്റെയും അസ്വസ്ഥതയുടെയും സ്പന്ദനങ്ങളായി, ഓളങ്ങളായി ഏറി വരുന്നുണ്ട്, അലയടിക്കുന്നുണ്ട്. ഒരു കൊച്ചുമകൾ ചോദിച്ചതാണ്, ഡാഡി, ഭൂപടത്തിലെ മുഴുവൻ വരകളും ദൈവം വരച്ചതാണോ? സാധ്യതയില്ലല്ലോ. അതെ, സത്യമായും സാധ്യതയില്ല. ഭാഷയുടെയും ജാതിയുടെയും വർണ്ണത്തിന്റെയും സംസ്കാരത്തിന്റെയും മതങ്ങളുടെയുമൊക്കെ അതിർവരമ്പുകൾ മനുഷ്യൻ കോറിയിട്ടതാണ്, വരച്ചിട്ടതാണ്. എന്റെ അതിർത്തിക്ക് പുറത്തുള്ളവരോട്, എന്റെ വരയ്ക്ക് പുറത്തുള്ളവരോട് ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ഒരു ചായക്കടയിൽ എതിർമേശയിലിരുന്ന് ചായ കുടിക്കുന്ന വ്യക്തിക്കും ഓഫീസിൽ അടുത്തിരുന്ന് ജോലി ചെയ്യുന്നവനും യാത്രയിലടുത്ത സീറ്റിൽ വിശ്രമിക്കുന്നവനും ഇടയിൽ അകൽച്ചയുടെയും വിഭജനത്തിന്റെയും അദൃശ്യരേഖകൾ വരയ്ക്കപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു യുദ്ധങ്ങളുടെയും കലഹത്തിന്റെയും ഈ ദുരന്തഭൂമിയിൽ സമാധാനദൂതനായ ഫ്രാൻസിസിനെ ഓർക്കാം. ദൈവമേ, എന്നെ അങ്ങേ സമാധാനദൂതനാക്കണമേ എന്നാണ് ഫ്രാൻസിസ് പ്രാർത്ഥിച്ചത്. അതിരുകളില്ലാത്ത ലോകം സ്വപ്നം കണ്ട മനുഷ്യനാണ് ഫ്രാൻസിസ്. വിശ്വം വലിയ വീടായിട്ടാണ് അയാൾ വിഭാവനം ചെയ്തത്. ഫ്രാൻസിസ് വീട് ഉപേക്ഷിക്കുകയല്ല ചെയ്തത്, തന്റെ വീട് വലുതാക്കുകയായിരുന്നു. പതുക്കെ പതുക്കെ ഫ്രാൻസിസ് തന്റെ സ്വാർത്ഥതയുടെ മതിലുകൾ പൊളിച്ച് ചുവരുകൾ വിസ്തൃതമാക്കുകയായിരുന്നു. അയാളുടെ മേൽക്കൂര ആകാശത്തോളം ഉയർത്തപ്പെട്ടു. ഒപ്പം ഒരു കിളിക്കൂടിന്റെ ഇഴയടുപ്പത്തിൽ അയാൾ എല്ലാവരെയും എല്ലാറ്റിനെയും സഹോദര സഹോദരി എന്ന് വിളിച്ച് തന്നിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. ഫ്രാൻസിസിന്റെ സഹോദരൻ ചെന്നായയും സഹോദരി ചന്ദ്രികയുമൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ? ആത്മീയ ബോധ്യങ്ങളുടെ ഭൂമികയിൽ പ്രവേശിച്ച ഒരാൾക്ക് മാത്രമേ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കാനാവുകയുള്ളൂ, അതിനുള്ള ധാർമ്മിക ബലമുണ്ടാവുകയുള്ളൂ. അസീസിയിലെ ഫ്രാൻസിസിനെ പോലെ സമസ്ത ചരാചരങ്ങളെയും കോർത്തിണക്കി ആത്മബന്ധത്തിന്റെ അദൃശ്യമായൊരു വർണ്ണച്ചരട് കണ്ടെത്തിയ ഒരാൾക്ക് മാത്രമേ ഈ ഭൂമിയിൽ, ഈ ലോകത്ത് സമാധാനത്തിന്റെ സന്ദേശവാഹകനാകുവാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യരെയും പ്രകൃതിയെയും പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും ബന്ധിപ്പിക്കുന്ന സ്നേഹത്തിന്റെ ആ വർണ്ണച്ചരട് പൊട്ടിയിരിക്കുകയാണ്, അത് അങ്ങുമിങ്ങും ഭേദിക്കപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യരെയും ദൈവത്തെയും പ്രകൃതിയെയും ബന്ധിപ്പിക്കുന്ന ഈ വർണ്ണനൂല് ചേർത്തിണക്കണം, കോർത്തിണക്കണം. അതാണ് സമാധാനത്തിലേക്കുള്ള നടവഴി. സ്വാർത്ഥതയുടെ വേലിക്കെട്ടിലെ നിശബ്ദതയല്ല, സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സ്തോത്രഗീതങ്ങളും പൊട്ടിച്ചിരികളുമുയരുന്ന സ്നേഹോത്സവമാകട്ടെ ഈ ഉത്ഥാനകാലം. ഉദ്ധിതന്റെ സ്നേഹസാന്നിധ്യവും സമാധാനവും നമ്മിലേവരിലും വളരട്ടെ.
ഉദയത്താലുലകത്തിനു വെളിവേകിയൊരീശോ നാഥ, എന്നുട കണ്ണുകൾ കാണാത്തതിനാൽ വെളിവേകണമേ നാഥ. മരണനുഖത്തെ അടിച്ചു തകർത്ത പരാക്രമിയാമെന്നാഥ, സാത്താൻ എന്നെ പൂട്ടിയ ചങ്ങല പൊട്ടിക്കണമേ നാഥ.
ഫാദർ മാത്യു ചെമ്പോത്തിനാൽ രചിച്ച ഈ ഉദ്ധാനഗീതി ജെറി അമൽദേവ് ഈണം പകർന്നതാണ്. ആലാപനം പി ജയചന്ദ്രൻ.
പിറവിക്കുരുടനു കാഴ്ച കൊടുത്തൊരു പരിപാവനനേ നാഥ, വെറികൊണ്ടിരുളുമക കണ്ണുകൾക്കും കാഴ്ച തരേണം നാഥ. തളർന്നോൻ കട്ടിലെടുത്തു നടപ്പാൻ അരുളി ചെയ്തൊരു നാഥ, പെരുകിയ ദുരയാൽ തളരുമെനിക്കും ബലമേ ഗണമേ നാഥ. കടലിന്നോളങ്ങളിൽ ഇവൻ അലയുന്നയ്യോ നാഥ, തൃക്കൈ നീട്ടിക്കരയേറ്റിയിടണമടിയാനേ നീ നാഥ. അലയിൽ താഴും പത്രോസിനു കൈ നീട്ടിയൊരീശോ നാഥ, പാപക്കടലിൽ മുങ്ങിടുമെന്നെ കൈവെടിയല്ലേ നാഥ. ഉദയത്താലുലകത്തിനു വെളിവേകിയൊരീശോ നാഥ, എന്നുട കണ്ണുകൾ കാണാത്തതിനാൽ വെളിവേകണമേ നാഥ.
മലങ്കര റീത്തിലെ ആരാധനക്രമമനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.